Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. ഇസ്രായേൽ ജനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം വിവരിക്കവേ ജനങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ കർമാനുഷ്ഠാനപരവും നിയമാനുഷ്ഠാനപരവുമായ വിവരണങ്ങളുടെ ഭാഗമാണ് നാം ഇപ്പോൾ ശ്രവിക്കുന്നത്. എന്നാൽ പിന്നീട് ലേവിയർ നിയമാവർത്തനം സംഖ്യ എന്നീ ബൈബിളിലെ പുസ്തകങ്ങളിലും ഇസ്രായേലിന്റെ കർമാനുഷ്ഠാനങ്ങളുടെയും നിയമാനുഷ്ഠാനങ്ങളുടെയും ശൈലി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവരുടെ ജീവിതക്രമവുമായി ഇവയെല്ലാം മെല്ലെ രൂപപ്പെട്ടു വരുന്നതും അനുദിന ജീവിതക്രമത്തിന്റെ ഭാഗമായിത്തീരുന്നതും നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. എന്നാൽ എല്ലാ സംഭവ വികാസങ്ങളും കൂട്ടിച്ചേർക്കപ്പെടുന്നതിന്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്ത മോശ തന്നെയാണെന്നും അങ്ങനെ ദൈവജനത്തിന്റെ ചരിത്രം മോശയെ കേന്ദ്രീകരിച്ച് മുന്നേറുന്നതും നമുക്ക് തുടർന്നും ഈ പ്രക്ഷേപണത്തിൽ പഠിക്കാം.
നിങ്ങൾക്കു മുൻപേ അയക്കുമെന്തൂതനെ നയിക്കുവാൻ നിങ്ങളെ നന്മതൻ പാതയിൽ എന്നെ ശ്രവിച്ചു ചരിക്കുകിൽ ലഞ്ജനം എത്തിടും വാഗ്ദത്ത നാട്ടിലന്നാൾ എത്തിടും വാഗ്ദത്ത നാട്ടിലന്നാൾ.
യാവയുടെ കൽപ്പനകൾക്കൊത്തിയ കൽഫലകങ്ങൾ സൂക്ഷിക്കുന്നതിനുണ്ടാക്കിയ സാക്ഷ്യപേടകത്തിന്റെയും അത് സംരക്ഷിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ കൂടാരത്തിന്റെയും നിർമ്മിതിയുടെ വിശദാംശങ്ങളാണ് നാം കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ പഠിച്ചത്. കൂടാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട്, അതായത് അത് ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായിരിക്കണമെന്ന് കണ്ടുകൊണ്ട് അതിനെ വീണ്ടും അലങ്കരിക്കുകയും മോടിപിടിപ്പിക്കുകയും ചെയ്യുന്നതാണ് നാം തുടർന്ന് കേൾക്കുന്നത്. ഊറയ്ക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ട് കൂടാരത്തിനൊരു മൂടിയുണ്ടാക്കണം. മൃദുലമായ തോലുകൊണ്ട് വേറൊരാവരണവും തീർക്കണം. കരുവേല മരത്തിന്റെ പലകകൾ കൊണ്ട് കൂടാരം നിവർന്നു നിൽക്കാൻ വേണ്ട ചട്ടങ്ങൾ ഉണ്ടാക്കണം. കരുവേല മരം കൊണ്ട് കൂടാരത്തിൻ അഴികൾ ഉണ്ടാക്കണം. കൂടാരത്തിൻ്റെ ആദ്യവശത്തെ പലകകൾ കഞ്ചഴികൾ വേണം. രണ്ടാമത്തെ വശത്തുള്ള പലകകൾക്ക് വേറെയും മഞ്ചഴികളും പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തുള്ള പലകകൾക്ക് മഞ്ചഴികളും ഉണ്ടായിരിക്കണം. നടുവിലത്തെ അഴി പലകകളുടെ മധ്യത്തിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തിയിരിക്കട്ടെ. അഴികളും സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കണം പൊതിഞ്ഞിരിക്കണം.
നന്ദിയായി ദൈവത്തിനേകിടാം നിത്യവും നൽഫലങ്ങളും ആദ്യജാതരെയും ജീവിക്കാം തവ സന്നിധേവിന്നിതിൽ ജീവനേകിടാം ഞങ്ങൾ വിശുദ്ധ ജനമായി.
കൂടാരത്തിന്റെ കേന്ദ്രസ്ഥാനമായ സാക്ഷ്യപേടകത്തിന്റെ മുന്നിൽ സ്ഥാപിക്കേണ്ട തിരശീലയെക്കുറിച്ചാണ് ഇനിയുള്ള വിവരണം. പിരിച്ച നൂലുകൊണ്ട് നെയ്തതും നീലം ധൂമ്രം കടും ചമപ്പെന്നീ നിറങ്ങളുള്ളതുമായ നേർത്ത ചണത്തുണി കൊണ്ടൊരു തിരശീലയുണ്ടാക്കണം. അതിൽ കെറൂബുകളുടെ ചിത്രണം തുന്നിച്ചേർക്കണം. കരുവേലമരം കൊണ്ടു പണിത ശേഷം സ്വർണം പൊതിഞ്ഞ നാലു തൂണുകളിലത് തൂക്കിയിടണം. തൂണുകളുടെ കൊളുത്തുകൾ സ്വർണം കൊണ്ടും പാദകുടങ്ങൾ വെള്ളി കൊണ്ടും നിർമ്മിക്കണം. കൊളുത്തുകളിൽ തിരശീല തൂക്കിയിട്ടതിനു ശേഷം സാക്ഷ്യപേടകം അതിനുള്ളിലേക്കു കൊണ്ടുവരട്ടെ. ഈ തിരശീലയാണ് വിശുദ്ധ സ്ഥലത്തുനിന്നും ശ്രീകോവിലിനെ വേർതിരിക്കേണ്ടത്. ശ്രീകോവിലിൽ സാക്ഷ്യപേടകത്തിനു മുകളിൽ കൃപാസനം സ്ഥാപിക്കണം. തിരശീലയ്ക്കു വെളിയിലായി മേശയും മേശയ്ക്കെതിരെ കൂടാരത്തിന്റെ തെക്ക് ഭാഗത്തായി വിളക്ക് കാലും സ്ഥാപിക്കണം. കൂടാരത്തിന്റെ വടക്കു വശത്തായിരിക്കണം മേശ സ്ഥാപിക്കേണ്ടത്. നേർമയിൽ നെയ്തതും നീലം ധൂമ്രം കടും ചമപ്പെന്നീ നിറങ്ങളുള്ളതും ചിത്രത്തുന്നലാൽ അലങ്കൃതവുമായ ചണവസ്ത്രം കൊണ്ട് കൂടാരവാതിലിനൊരു യവനികയുണ്ടാക്കണം. ഈ യവനിക തൂക്കിയിടുന്നതിന് കരുവേലമരം കൊണ്ടഞ്ചു തൂണുകൾ ഉണ്ടാക്കണം. അവയ്ക്കു സ്വർണക്കൊളുത്തുകളും ഓടുകൊണ്ടുള്ളഞ്ചു പാദകുടങ്ങളും ഉണ്ടായിരിക്കണം.
കൂടാരാങ്കണം യാവേയിൻ ദിവ്യാങ്കണം, അതിൽ കരുവേലതൻ ദിവ്യമാം ബലിപീഠം. പീഠത്തിലേഴു തിരിയിട്ട് ദീപങ്ങൾ സ്വർണദീപങ്ങൾ വർണ്ണനാളങ്ങൾ സ്വർണദീപങ്ങൾ വർണ്ണനാളങ്ങൾ.
ഇസ്രായേൽ ജനത്തിന്റെ ആരാധനക്രമ ജീവിത ഭാഗമാണ് ബലിയർപ്പണം. അത് പൗരോഹിത്യ പാരമ്പര്യത്തിൽ നിർമ്മിതമായ കൂടാരത്തിലേക്ക് മാറ്റപ്പെടുന്നതാണ് തുടർന്നുള്ള വിവരണം. കർമാദികൾക്ക് ആവശ്യമായ ചെറിയ സാധന സാമഗ്രികൾ പോലും ഗ്രന്ഥകാരൻ ഇതാ കുറിച്ചു വച്ചിരിക്കുന്നു. കരുവേലമരം കൊണ്ടൊരു ബലിപീഠം തീർക്കണം. അതു സമചതുരമായിരിക്കണം. നീളവും വീതിയും അഞ്ചു മുഴം, ഉയരം മൂന്നു മുഴം. ബലിപീഠത്തിന്റെ നാലു മൂലകളിലും അതോടൊന്നിച്ചു ചേർന്നു നിൽക്കുന്ന നാലു കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ടു പൊതിയണം. ചാരപാത്രങ്ങൾ, കോരികൾ, താലങ്ങൾ, മുൾക്കരണ്ടികൾ, അഗ്നികലശങ്ങൾ എന്നിങ്ങനെ ബലിപീഠത്തിങ്കൽ ആവശ്യമുള്ള ഉപകരണങ്ങളെല്ലാം ഓടുകൊണ്ടു നിർമ്മിക്കട്ടെ. ബലിപീഠത്തിനു വേണ്ടി ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ ചട്ടമുണ്ടാക്കണം. അതിൻ്റെ നാലുമൂലയിലും ഓരോ ഓട്ടുവളയം ഘടിപ്പിക്കണം. ചട്ടക്കൂട് ബലിപീഠത്തിൻ്റെ മുകളിലത്തെ അരികുപാളിക്കു കീഴിലുറപ്പിക്കണം. അത് ബലിപീഠത്തിൻ്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കട്ടെ. കരുവേലമരം കൊണ്ടു തന്നെ ബലിപീഠത്തിന് തണ്ടുകൾ നിർമ്മിച്ച് ഓടുകൊണ്ടു പൊതിയട്ടെ. ബലിപീഠം വഹിച്ചു കൊണ്ടുപോകുവാനായി അതിൻ്റെ ഇരുവശങ്ങളിലും വളയങ്ങൾ ഘടിപ്പിച്ചവയിലൂടെ തണ്ടുകൾ വയ്ക്കണം. ഇനി പലകകൾ കൊണ്ടുവേണമകം പൊള്ളയായി ബലിപീഠം പണിതീർക്കുവാൻ. അകം പൊള്ളയായി ബലിപീഠം പണിതീർക്കുവാൻ.
മറയും മൂന്നരങ്ങും ഭദ്രം
പൗരോഹിത്യ പാരമ്പര്യത്തിലുള്ള വിവരണങ്ങളെല്ലാം ചരിത്രത്തിന്റെ ഭാഗമെന്നോണം വളരെ മനോഹരമായിട്ട് കോർത്തിണക്കിയാണ് ഗ്രന്ഥകാരൻ രചന നടത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കൂടാരത്തിന് ചുറ്റും ഒരുക്കേണ്ട അങ്കണത്തെക്കുറിച്ചുള്ള വിവരണം ശ്രദ്ധിക്കാം. കൂടാരത്തിനൊരങ്കണമുണ്ടാക്കണം. അങ്കണത്തിന്റെ തെക്ക് ഭാഗത്ത് നേർമയായി നെയ്തെടുത്ത ചണത്തുണി കൊണ്ട് 100 മുഴം നീളത്തിലൊരു മറയുണ്ടായിരിക്കണം. അതിന് 20 തൂണുകൾ വേണം. തൂണുകളുടെ പാദകുടങ്ങൾ ഓടുകൊണ്ടുള്ളതായിരിക്കട്ടെ. തൂണുകൾക്ക് വെള്ളികൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളുമുണ്ടായിരിക്കണം. അപ്രകാരം തന്നെ വടക്ക് ഭാഗത്ത് നെടുകെ 100 മുഴം നീളമുള്ള മറയും മറ തൂക്കുന്നതിന് 20 തൂണുകളും അവയ്ക്കിരുപത് ഓട്ടുപാദകുടങ്ങളും വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടായിരിക്കണം. പടിഞ്ഞാറ് ഭാഗത്തെ മുറ്റത്തിൻ്റെ വീതിക്കൊത്ത് 50 മുഴം നീളമുള്ള മറയും 10 തൂണുകളും അവയ്ക്ക് 10 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. കിഴക്ക് ഭാഗത്തെ മുറ്റത്തിൻ്റെ വീതി 50 മുഴമായിരിക്കണം. കവാടത്തിൻ്റെ ഒരു വശത്ത് 15 മുഴം നീളമുള്ള മറയും 3 തൂണുകളും അവയ്ക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരിക്കട്ടെ. കവാടത്തിൻ്റെ മറുഭാഗത്ത് 15 മുഴം നീളമുള്ള മറയും 3 തൂണുകളും അവയ്ക്ക് 3 പാദകുടങ്ങളും വേണം. അങ്കണ കവാടത്തിന് 20 മുഴം നീളമുള്ള യവനികയുണ്ടായിരിക്കണം. 20 മുഴം നീളമുള്ളൊരു യവനികയുണ്ടായിരിക്കണം.
മോചനത്തിന് വഴി കാട്ടുവാൻ പുത്തൻ മോശ ധരിക്കുന്നൊരു നുദണ്ഡായി നിത്യബലി പാപമകറ്റും ദിവ്യ കുഞ്ഞാടിത
വിശുദ്ധ കൂടാരത്തെ ചുറ്റിപ്പറ്റിയുള്ള വളരെ സൂക്ഷ്മമായ നിർമ്മിതി നിയമങ്ങളും അവയുടെ നിലനിൽപ്പിനാവശ്യമായ ചിട്ടകളെയും കർമാദികളെയും കുറിച്ചാണ് നാം കേട്ടത്. ഇസ്രായേൽ ജനത്തിന്റെ ജീവിത നിഷ്ഠയ്ക്കും ഏകീകരണത്തിനും ആവശ്യമായ ഈ ആരാധനക്രമ ചിട്ടകളുടെ പഠനം പൗരോഹിത്യ പാരമ്പര്യത്തെ ആസ്പദമാക്കി ഇനിയും അടുത്ത പ്രക്ഷേപണത്തിൽ നമുക്ക് ശ്രവിക്കാം. പുറപ്പാടിന്റെ ഈ ഗാനങ്ങൾ ആലപിച്ചത് അനു മരിയറോസ്, ചിത്ര അരുൺ, ഗാഗുൽ ജോസഫ്, രമേഷ് മുരളി, ഗണേഷ് സുന്ദരം എന്നിവരാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ, സംഗീതം സെബി നായരമ്പലം. വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണിത്. വചനവീഥിയുടെ തുടർഭാഗം വീണ്ടും അടുത്തയാഴ്ചയിൽ.